അതില്ലാതിരിക്കണമെങ്കിൽ അതിന്റെ അടുത്ത ഭാഗത്തിൽ കിളികളെ അച്ചു മരിഞ്ഞു കീഴ്മറിക്കും തിരുവുരുവേന്തി അകംവിളങ്ങിടയാണ്. അതിന് പണിയുണ്ട്. ഒളി ശബ്ദം ഇതെല്ലാം പ്രാചീന പദമാണ്. ഗുരുദേവന് വളരെ ലാഘവത്തോടെയാണ് വളം വഴങ്ങുന്നത്. അത് വായിക്കുമ്പോൾ നമുക്ക് ശബ്ദം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. ഒളി എന്ന് പറഞ്ഞാല് ഒളി മുതലാം പഴം അഞ്ചുമുണ്ട്, അഞ്ചു ഉണ്ട്, ഉണ്ണുക കഴിക്കുക ആഹരിക്കുക ആഹ്രിയന്ത ഇതി ആഹാര. എന്തുമാത്രം ശബ്ദങ്ങളാണ് നമ്മൾ ആഹരിക്കുന്നത്, എന്തുമാതിരി ശബ്ദങ്ങളാണ് നമ്മൾ പുറത്തേക്ക് വിടുന്നത്. ഓരോ ശബ്ദവീതിയും പോകുമ്പോ അതിന് ഉടമയുടെ മനസ്സുകൂടി പോകും. ഇത് മനസ്സിലായില്ല. ഓരോ ശബ്ദത്തോടൊപ്പം മനസ്സ് സഞ്ചരിക്കുവോ? ഇല്ല. ഒരു ശബ്ദം പുറത്തേക്ക് വിടുമ്പോ ആ ശബ്ദത്തിൽ ശബ്ദത്തെക്കാൾ സൂക്ഷ്മമായ മനസ്സ് നിഹിതമായിരിക്കുമോ? ഇരിക്കുമോ? ഇരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ വിട്ട ശബ്ദങ്ങളൊന്ന് ആലോചിച്ചു, അതെത്ര ഇതിഹാസങ്ങളെ തകർത്തുക, എത്രയെത്ര സംഭവങ്ങളെ നശിപ്പിച്ചു. ഓരോ ശബ്ദത്തിലും വാഗ്മേ മനസ്സി പ്രതിഷ്ഠിത, മനോമേ വാചി പ്രതിഷ്ഠിതം, ആവിരാവിർമയേ വേദസ്യ വേദസ്യ ആണിത ശ്രുതം മേ മാപ്രഹാസീ അനേനാദിതേന അഹോരാത്രൻ സന്ദദാ ഹൃദം വദിഷ്യാ സത്യം വദിഷ്യാ തന്മാമവതു തദ്വക്താരമവതു അവതു വക്താരം അവതു മാം അവതു വക്താരം. ശബ്ദം അരക്ഷകനായ ശബ്ദം ശിക്ഷകനായി മാറുന്നത്. അപ്പൊ ശബ്ദം എന്റെ മനസ്സുമായി നീങ്ങുന്നു എന്നറിഞ്ഞ് ഏറ്റവും നന്നായി സാധന ചെയ്യേണ്ടത് ശബ്ദത്തിലാണ്. നാദാനുസന്ധാനം, വർത്തമാനം പറയാൻ എളുപ്പമാണ്, വർത്തമാനം പറയാതിരിക്കാൻ എളുപ്പമല്ല. പറയുന്ന വർത്തമാനത്തിലൊന്നും ഒരപശബ്ദവുമില്ലാതിരിക്കാൻ മഹദനുഗ്രഹം വേണം. ആഞ്ജനേയന കൂടതി വിടും, വയ്യാകരണ വധു. നമ്മളൊക്കെ അഭിമാനിക്കുന്നത് ഞാൻ മുഖത്ത് നോക്കിയെല്ലാം പറയുന്നയാളാണ്, ശരിയല്ല. മറിച്ച് ഞാൻ പറയുന്ന വാക്കിൽ എന്റെ മനസ്സിരിപ്പുണ്ട് എന്നറിഞ്ഞു പറയുന്നവനാണ് ഞാൻ എന്നത് സാധനയാണ്. ഇത് വളരെ അനുഗ്രഹീതർക്ക് മാത്രമേ കിട്ടൂ, വളരെ വളരെ. പറയുന്നതിലൊന്നും കോൺട്രവേഴ്സി ഇല്ലാതെ പറയാം. അത് അത്യപൂർവമേ പറ്റും. ഇവിടെ ആ ചിദ് രൂപം ജ്ഞാനരൂപം അവിടെ ജഡമില്ല തീർക്കും. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. അടുത്തത് ഇതിൽ കിടന്നു കേണുവാണു നാൾ കഴിഞ്ഞിടുന്നിനി, ഇതിൽ പരം നിനക്കിൽ എന്തു വന്നിടുന്നു സങ്കടം, മതിക്കൊഴുന്നണിഞ്ഞിടുന്ന മന്നവാകനിഞ്ഞു മുൻ കനിഞ്ഞു മുൻമതിക്കുടം കവിഞ്ഞു വായുമാറു ചൂടിയാടുന്നു. ഇതിൽ കിടന്നു കേണുവാണുനാൾ കഴിഞ്ഞിടുന്നിനിക്ക്, ഇതിൽ പരം നിനക്കിലെന്തു വന്നിടുന്നു സങ്കടം. മതിക്കൊഴുന്ന് അണിഞ്ഞിടുന്ന മന്നവ കനിഞ്ഞു മുൻ മതിക്കുടം കവിഞ്ഞു വായുമാറു ചൂടിയാടു. ഗംഭീരായിട്ട് കൊണ്ടെന്ന് അവസാനിപ്പിക്കാൻ പാകത്തിന് ഗംഭീരായിട്ട് പറയാം. ഇതിൽ കിടന്ന് ഇതമെന്നറിയുന്ന ജഗത്തിലാണ്ട് കേണുവാണ നിലവിളിച്ച് ജീവിച്ച്. ഏത് ജീവിതം എടുത്താലും നിലവിളികളെ കേൾക്കാം. എന്തെല്ലാം അവസ്ഥയിലെത്തിയാലും മതി എന്നൊരു വാക്ക് പ്രയാസമാണ്. ലോകത്ത് ഏതെല്ലാം സ്ഥാനത്തിരിക്കുന്നവരെ ഇന്റർവ്യൂ ചെയ്ത് ചോദിക്കുക, ഇതുകൊണ്ടൊക്കെ മതിയേ? ഒരു പ്ലസ് വൺ ചാൻസ് കിടപ്പുണ്ട് അല്ലെ? ലേലം കളിച്ചിട്ടുണ്ടോ? ഇല്ല. ലേലത്തിന് കളിച്ചിട്ടുണ്ടോ? ഇല്ല. ചീട്ട് കളിയിൽ ഏർപ്പെടും പഴേ നല്ലൊരു അമ്മയൊക്കെ കഴിഞ്ഞ് കളിച്ചിട്ടുണ്ടാവും. ആ ഒരു പ്ലസ് വൺ വിളിക്കുള്ള ചാൻസ് കിടന്നു. സോ ജീവിതത്തിന്റെ ഏത് സുഖമെടുത്താലും ഒരു പ്ലസ് വൺ ചാൻസ്. സോ അതുകൊണ്ട് അത് അനന്തമാണ്, ഇൻഫിനിറ്റ്. ആഗ്രഹങ്ങളെ എത്ര വളർത്തുന്നുവോ അത് അതിന്റെ തലത്തിലാണ്. പ്രാപ്തങ്ങൾ നിസ്സാരങ്ങളും അപ്രാപ്തങ്ങൾ അന്വേഷണീയങ്ങളുമാകുന്നതാണ്. അതാണ് ഇതിന്റെ ലോകം. ആഗ്രഹത്തെ അല്പമൊന്ന് മേച്ചാൽ പ്രാപ്തം അപ്രാപ്തമെന്ന രണ്ട് ബിന്ദുക്കളാണ്. പദങ്ങൾ മനസ്സിലായി കാണുകയില്ല. പ്രാപ്തം അപ്രാപ്തം, കിട്ടിയത് കിട്ടാത്തത്. അത് ചിലർക്കറിയാം. ചിലർ ഈ കളി നല്ലതല്ല കളിക്കും, രണ്ട് സാധനം എടുത്ത് വെച്ചിങ്ങനെ കാണിക്കും, പൈവിങ് ഒന്നാമത് എന്ന് പറയും, അതങ്ങ് കൊടുക്കും. കൊടുത്തിട്ട് നമ്മൾ വെറുതെ ഒന്നിരുന്നാൽ മതി, അവൻ കുറച്ച് കഴിയുമ്പോൾ പറയും മറ്റൊന്ന് കാണിച്ച് നോക്കട്ടെ. കാരണം അവന് ലാഘവത്തോടെ കിട്ടിയതിന് വലിയ ഉണ്ടാവില്ല. അപ്പൊ അതിങ്ങി മേടിച്ചിട്ട് കൊടുക്കുക. സ്വല്പം കഴിയുമ്പോൾ അവൻ പറയും മറ്റൊന്ന് തന്നെ നോക്കട്ടെ. ഇതാണ് ഞാൻ ചെയ്തത്. ലോകത്തിലെ ഏത് വ്യക്തിയെ എടുത്താലും ഇതിൽ എക്സെപ്ഷൻ ഉണ്ടെങ്കിൽ അവനെ വിടരുത്, അവനെ പിടിച്ചാൽ മതി. അവനാളവാണ്. അവൻ നിങ്ങളുടെ മകനായാൽ അവൻ നിങ്ങൾക്ക് ഗുരുവാണ്. അവൻ നിങ്ങളുടെ അച്ഛനായാൽ അവനും നിങ്ങൾക്ക് ഗുരുവാണ്. അവൻ നിങ്ങളുടെ ബന്ധുവല്ല, വീട്ടിൽ ഭിക്ഷയ്ക്ക് വന്നവനാണ്. വെറും തെണ്ടിയെ പോലാണ് ഇരിക്കുന്നതെങ്കിലും അവനും ഗുരുവാണ്. അപ്രാപ്തത്തിൽ സുഖം ആരന്വേഷിക്കുന്നുവോ അവൻ അന്ധകാരത്തിലാണ്. അവനുമായുള്ള നിങ്ങളുടെ എല്ലാ പരിചയവും ദുഃഖമാണ്. ഇതാണ് സമസ്ത. ലോകത്ത് എങ്ങനെ എടുത്താലും പ്രാപ്ത അപ്രാപ്തങ്ങൾ. യാതൊരുവനാണോ പ്രാപ്തത്തിൽ മറവി വരുന്നത്, അപ്രാപ്തത്തിൽ ആഗ്രഹം ജനിക്കുന്നത്, അത് അജ്ഞാനം ഇതുവായിട്ട്. പണ്ടുള്ള ആളുകൾ ഇതിന് പ്രാപ്ത അപ്രാപ്തങ്ങളെ സമമാക്കിയിരുന്നു. പഴയ ആളുകൾ കിട്ടിയാൽ നന്നായി, കിട്ടിയില്ലെങ്കിൽ അതീവ നന്നായി. അത് പരിപാലിക്കണ്ടല്ലോ. ഇതാടാ നിന്റെ അച്ഛൻ വീതം വെച്ചപ്പോ നിനക്കൊന്നും തന്നില്ലെന്ന് കേട്ടു. എന്റെ ഗോപാലേട്ടാ വളരെ നന്നായി, ഇനിയിവൻ വെള്ളം കോരണ്ട, വേലി കെട്ടണ്ട, സംഗതി വളരെ കുറിച്ചാലേ. എടാ നീ എന്നിട്ട് മിണ്ടാതിരിക്കുന്നു, വഴക്കുണ്ടാക്കണ്ടേ? ഗോപാലേട്ട ഗോപാലേട്ടനെ വഴക്കുണ്ടാക്കണേ, അങ്ങോട്ട് പോയി ഉണ്ടാക്കിയ പോരെ. ഇനി ഞാൻ വഴക്കുണ്ടാക്കുകയും കൂടെ വേണം. ഈ വഴക്കുണ്ടാക്കിയിട്ട് എന്തിനാ ഗോപാലേട്ട? അച്ഛൻ അതിന് അധികാരിയായത് മറ്റവനാണെന്നും അവൻ കഷ്ടപ്പെടാൻ തയ്യാറാണെന്നും അവനാണ് അതിനെ തിച്ചെന്നും തോന്നി അവന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മോനെ നീ സുഖമായി ജീവിച്ചു, ഇവൻ ഇതിനകത്ത് കിടന്ന് കഷ്ടപ്പെടും. അച്ഛന്റെ ആ കാരുണ്യത്തിന് മുമ്പിൽ ഞാനിങ്ങനെ നമസ്കരിച്ചു നിൽക്കുമ്പോൾ ഗോപാലേട്ടൻ ഒരുമാതിരി വിവരക്കേട് പറയുന്നത് കഷ്ടമാ ഗോപാലേട്ടൻ തോന്നോ? ഇത് തോന്നണമെങ്കിൽ അല്പം സുഹൃതമാണ്. നമുക്ക് മാത്രമല്ല ജനിപ്പിച്ച തമ്പയ്ക്കും തള്ളയ്ക്കും കൂടെ. അതാണ് ഇതിന്റെ വഴി. ഏതൊന്ന് അപ്രാപ്തമാണോ അതിലാണ് സുഖം എന്ന് നനച്ചു നനച്ചു പോയാൽ ഒരിക്കലും ശാന്തിയില്ല. അതാണ് ഈ ദൃശ്യ ലോകത്തിന്റെ പ്രത്യേകത. അതിനാദ്യം സ്വേച്ഛ, പരേച്ഛ, അനിച്ഛ ഇവയിലൊക്കെ പരിശോധിക്കണം. എവിടെയാണ് പ്രാപ്ത അപ്രാപ്തങ്ങൾ? സകലതും അനിച്ഛയിൽ ചെയ്യുന്നവൻ അങ്ങനെ ആരെങ്കിലും ചെയ്യോ? അനിച്ഛാപൂർവകം. ഒരാഗ്രഹവുമില്ല, ചുമ്മാ ചെയ്യുക. എന്തിനാണോ താനിതൊക്കെ ചെയ്യുന്നത്? ചുമ്മാ. അങ്ങനെ പറയുന്ന ആരെയെങ്കിലും കണ്ടിട്ടുണ്ടോ? വലിയ ബഹളോ ആടോ ഒന്നുമില്ലാതെ ചുമ്മാ ഒരു രസത്തിന് കർമ്മം ചെയ്യുന്നയാള് വെറുതെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഏതെങ്കിലും ഒരു കർമ്മയെങ്കിലും വെറുതെ ചെയ്തിട്ടുണ്ടോ? ശരിയില്ല. വെറുതെ ചെയ്തു നല്ല ആസ്വാദ്യതയാണ്. കാര്യത്തിന് ചെയ്യാൻ പോകുമ്പോ ആസ്വാദ്യതയില്ല, വെറുതെ ചെയ്യുമ്പോ വല്ലാത്തൊരാസ്വാദ്യതയാണ്. എന്തിനാണോ താൻ അതെല്ലാം ചെയ്തത്? വെറുതെ. അവര് പറയുന്ന ഇങ്ങനെയൊന്നുമല്ല, ചുണ്ടടങ്ങുന്നതേ കാണും. ചുമ്മ ഒരു കാര്യമില്ല എന്നുള്ളതുകൊണ്ട് അവരോട് ഇന്ന് വളരെ സീരിയസ് ആയിട്ടൊക്കെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അവര് നമ്മളെ ഒരുമാതിരി മുമ്പ് പറഞ്ഞ തെക്കി നക്കിയിടും. അത്തരം പാർട്ടികളാണ്. അതുപോലുള്ള ആളുകളുണ്ടല്ലോ, അവരെ ഒരിക്കൽ കണ്ടാൽ മതി, ഒറ്റ കാഴ്ചയിൽ നമ്മൾ തീർന്നു. അപ്പൊ അങ്ങനെയല്ല, യാതൊന്നിനുമല്ലാതെ അനിച്ഛയിൽ ജീവിക്കുക. ചിലരുണ്ട് പരേച്ഛയിൽ ജീവിക്കും, സ്വന്തം ഇച്ഛയൊന്നുമില്ല, അവിടുത്തെ ഇഷ്ടം, ഭഗവൻ അവിടുത്തെ ഇഷ്ടം, അങ്ങനെ ജീവിക്കും. വേറെ ചിലരുണ്ട് സ്വേച്ഛയിൽ ജീവിക്കും, സ്വന്തം ഇഷ്ടം. ഇങ്ങനെ പല തരവും, അതിന്റെ ഇടയിൽ ഒരുപാട് തരങ്ങളുണ്ട്. ഈ മൂന്നെണ്ണേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്, ഈ രണ്ടിനും ഇടയിൽ കുറെ തലങ്ങളുണ്ട്. ഇത് കൂടിയും പറഞ്ഞു ഒരുപാട് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ. അതിനകത്ത് പ്രാപ്തവും അപ്രാപ്തവും ഉണ്ട്. ചിലര് പ്രാപിച്ചാൽ അവരറിയില്ല എന്ന് പറഞ്ഞാൽ, ചിലർക്ക് ചിലത് കൈ കിട്ടിയാൽ അവരുടെ കയ്യിൽ ഒരിക്കലും അത് അവരുടേതായിരിക്കില്ല. ചിലരുടെ കയ്യിൽ ചിലത് കിട്ടിയാൽ അവരുടേത് മാത്രമായിരിക്കും, അവർക്ക് ഉപഭോഗമില്ലെങ്കിൽ പോലും അന്യന് ഉപഭോഗം ഉണ്ടാവില്ല. ഇങ്ങനൊരു സാധനം എന്തെങ്കിലും ഉണ്ട് തരികയല്ല, എന്ത് ചെയ്യാൻ വെച്ചിരിക്കുക, അതെനിക്ക് ആവശ്യം ഉണ്ടാവും, ഇപ്പൊ ഇല്ലെങ്കിൽ ഇല്ല. ഇങ്ങനെയുണ്ട്, മറ്റേലുണ്ട്, എന്റെ കയ്യിലുണ്ട്, എന്തിനാ, നിങ്ങക്ക് വേണോ, ആരെങ്കിലും വരുമ്പോ കൊടുക്കാനാ. അതിന് കൃത്യമായ ഉപഭോഗമുള്ള ഒരാളെ കണ്ടെത്തുന്നത് വരെ അതവിടെ ഇരിക്കുന്നു എന്ന് മാത്രം. നിങ്ങളാണോ ആൾ കൊണ്ടുപോകും? ഈ അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ വരുമെന്ന് വെച്ച് കാത്തിരുന്നതാണ്. ഇങ്ങനെയല്ല ജനം, ഇങ്ങനെ പ്രാപ്തവും അപ്രാപ്തവുമായി രണ്ട് ലോകങ്ങളും. ചിലർക്ക് ഒരു വസ്തു കയ്യിലേക്ക് കിട്ടുന്ന വരെ അതിൽ ത്രില്ലുള്ളൂ, മനസ്സിലായില്ല, കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് യാതൊരു ത്രില്ലുമില്ല. ഇന്നത് മേടിച്ചോണ്ടാണ് കളിപ്പാട്ടം, ഇന്നത് വേണം, വഴക്കുണ്ടാക്കും. അത് കുട്ടിക്കാലത്ത് നോക്കിയറിയാം, ഇപ്പൊ അത് കിട്ടണം മോനെ, അത് 1000 രൂപയാണ്, ഇപ്പൊ അച്ഛന്റെ കയ്യിലില്ല, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ആ കളിപ്പാട്ടം കൊണ്ട് വരുന്നെങ്കിൽ ഇങ്ങ് വന്നാൽ മതി, അല്ലെ അച്ഛൻ ഇങ്ങ് വരണ്ട. ഇയാൾ പോയി കളിപ്പാട്ടം മേടിച്ചുകൊണ്ടുവന്ന കയ്യിലേക്ക് കൊടുക്കും, കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവൻ കളിക്കുകയൊന്നുമല്ല, അത് എടുത്തു വെച്ചിട്ട് തല്ലി പൊട്ടിച്ച് 4 കഷ്ണമാക്കി 4 വേലിക്കറിഞ്ഞ് അതിന്റെ കളിയും ചിരിയും ഒന്നും അവന് താല്പര്യമില്ല. പ്രാപ്തമായി കഴിഞ്ഞാൽ പിന്നെ താല്പര്യമില്ല. വീട്, ഭാര്യ, ഭർത്താവ്, ധനം, സുഖഭോഗ വസ്തുക്കൾ എന്ന് വേണ്ട ഈ സാധനങ്ങളെല്ലാം നിങ്ങൾ മേടിച്ച് കയ്യിലെത്തിക്കഴിഞ്ഞാൽ ഇതിലൊന്നുപോലും നിങ്ങൾക്ക് പിന്നെ താല്പര്യമില്ല. ശരിയാണോന്ന് ആലോചിക്കും. ഇത് അപ്രാപ്തമായിരിക്കും, വല്ലാത്ത താല്പര്യമാണ്. നിങ്ങൾ ഏതും നോക്കിയാൽ മതി, ഷോറൂമിൽ ഇരിക്കുമ്പോ ഒരു വസ്തു കണ്ടാൽ അത് മേടിക്കാൻ എന്തൊരു ത്വരയാണ്, എത്ര പണമാണ് മുടക്കുന്നത്, എത്ര പ്രാവശ്യം അവിടെ കിടിച്ചെന്ന് വില ചോദിക്കുന്നത്. അത് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനമൊക്കെ നോക്കിയാൽ മതി, താഴെ കിടപ്പുണ്ട് നിരന്ന്. അത് കണ്ടാൽ നിങ്ങൾ തന്നെ കുളിച്ചിട്ടുണ്ടോ എന്ന് സംശയം തോന്നും. മറിച്ച് ആദ്യം ആ പ്രാപിക്കുന്ന ആദ്യ ദിവസം നിങ്ങളതിനെ കുളിപ്പിക്കുന്ന കണ്ടാണ്, കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചില്ലാതാകുന്ന പോലെ കുളിപ്പിക്കും. ശരിയല്ല, സ്വന്തമാണെന്ന ലൈസൻസ് വന്നാൽ താല്പര്യം തീരും. അതുവരെയുള്ള തള്ളലൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേര് നീയില്ലാത്ത ജീവിതം എനിക്ക് മുള്ളില്ലാത്ത റോസ പോലെയാണെന്നും ചൊറിച്ചിലില്ലാത്ത ജേന പോലെയാണെന്നും ഒക്കെ മറ്റേ ഓട്ടോഗ്രാഫിൽ എഴുതി കണ്ടും ചിരിച്ചും കളിച്ചും ഒളിഞ്ഞു നോക്കിയും ഒക്കെ ഇതിനെ സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിനെയും കാണണ്ട, ഇതിനെ നിന്നെയും കാണണ്ട. ശരിയല്ല, പിന്നെ കണ്ടു കഴിഞ്ഞാൽ വഴക്കാണ്. പണ്ട് കാണുമ്പോൾ ഒരുപാട് മനോഹര സ്വപ്നങ്ങളൊക്കെ പറഞ്ഞതാണ്, ഈ സ്വപ്നമൊക്കെ പറഞ്ഞ് വീട്ടിൽ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ ദിവസത്തിൽ 4 നേരം അടിയാണ്, പിന്നെ ഇവൻ 12 മണി കഴിഞ്ഞ് വീട്ടിലെത്തുള്ളൂ. കാരണം വെച്ചാൽ ഈ ദുർമുഖം ഒന്ന് കാണണ്ടല്ലോ എന്നോ, അതിന് പിന്നെ പ്രകൃതിയുടെ വഴി. ശരിയല്ല, ശരിയല്ല, മറ്റു വഴികളൊക്കെ തുടങ്ങും. ഈ ഇവളാണെങ്കിൽ വല്ല തത്രത്തിനും ഒക്കെ പോയി അവിടെയാണ് കൂടും, ഈ വഴിയാകരി ഇനി കാണണ്ടല്ലോ. ഇതിന് കാരണം ഇതാണ്, ഞാൻ നിങ്ങളുടെ കാര്യം തന്നെയല്ല പറഞ്ഞത്, എന്നാലും നിങ്ങളുടെ കാര്യം ഇല്ലെന്ന് പറയാൻ വയ്യ. അപ്പൊ പ്രാപ്തം അപ്രാപ്തം, ഒന്ന് പ്രാപിച്ചാൽ പ്രാപിക്കാത്തതിനെ ഓർത്തുള്ള വേവലാതിയാണ്, അപ്രാപ്തത്തിലാണ് മനുഷ്യന്റെ അസുഖം. അതാണ് ഈ ലോകം. അങ്ങനെയുള്ള ഈ ലോകത്തില് കേഴാനല്ലാതെ എപ്പോഴാ സമയം? വസ്ത്രമ്മേ കാഞ്ചനമ്മേ ൂഹന്തി പുരുഷാജം എന്ന് ഭർത്തൃഹരിയോ എന്നിട്ട് പറയും. എന്ന് കരയുന്ന ആരാ? ആട്. ആരാ ആട്? ആരാണ്? വസ്ത്രമേ കാഞ്ചനമേ. പ്രതിനിധി കൊള്ളാല്ലേ? ഈ ആടാ കരയുന്ന. വസ്ത്രമേ കാഞ്ചനമേ മേ മേ കുറുവാണ്. ഇങ്ങനെ മേ മേ എന്ന് കരഞ്ഞോണ്ടിരിക്കുക. അതിനിടയില് കാലമാകുന്ന കടുവ ഈ പുരുഷനാകുന്ന ആടിന് അങ്ങ് തിന്നും. ഈ കരച്ചിലിനിടെ അപ്പൊ ഈ കരച്ചിലായി ലോകം. അതാണ് ഇതിൽ കിടന്ന, ഈ ലോകത്തിൽ കിടന്ന് കേണുവാണ് കരഞ്ഞ് കരഞ്ഞ്. എന്നെങ്കിലും കരച്ചിട്ട് തരുവോ? ഒട്ടേറെ പരിചയവനങ്ങളാണ്. പ്രൗഢം പണ്ട് ഗ്രാറ്റിവിറ്റി, ശമ്പളം, കിമ്പളം, പെൻഷൻ, ആ പെൻഷൻ തടഞ്ഞു വെച്ച പേപ്പറുകള് അല്ലേ, ഭാര്യ, പിള്ളേര്, ആശ്രമം, സന്യാസം എന്ന് വേണ്ട ഏത് ചെന്നാലും കരഞ്ഞില്ല. ഇപ്പൊ കൂടുതൽ കരയുന്ന ഞങ്ങൾ കാണുന്നില്ല. മൂന്ന് ദിവസമായി, അല്ലെങ്കിൽ ഏഴ് ദിവസമായി. ഏഴ് ദിവസം ഇപ്പോഴത്തെ കാലത്തൊരു പണിക്ക് പോയാൽ ഏഴ് ദിവസം, ഒരു ദിവസത്തേക്ക് ഇത്ര രൂപ വെച്ചിട്ട്. ഞാൻ അവിടെ പോയി ഏഴ് ദിവസം താമസിച്ച് പഠിപ്പിച്ചു. അവസാനം ദക്ഷിണ ഇത്രയാ. ഇതിന്റെ കരച്ചില്ല, ഇതൊരു കരച്ചില്ല മതി. ഇതിനിടയിലോ അവര് കൊണ്ടുവിട്ട വണ്ടി ഒരു വൃത്തിയുള്ളതായിരുന്നു, സ്റ്റാൻഡേർഡിന് ചേർന്നിരുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള കരച്ചിൽ ഞങ്ങൾക്ക് പോലും. ഞങ്ങൾ കരയുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കാര്യം പറയണ്ടെന്നാണ്. അവിടെ ഞങ്ങൾ കരയുന്നവരാണെന്ന് എടുത്ത് ചിരിക്കുകയൊന്നും വേണ്ട. കാരണം അപ്പം കോലെ കുത്തിവെച്ചാൽ, കോല എടി നിന്നു എന്ന് പറഞ്ഞാൽ അപ്പത്തിന്റെ കാര്യം പറയാനില്ലെന്ന ദണ്ഡാപന്യായം. സർവസംഗ പരിത്യാഗികളുടെ കാര്യം ഇതാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളവന്റെ കാര്യം പറയണോന്ന് ആലോചിച്ചോണം. അത്ര കഷ്ടമാണ്. അങ്ങനെ കേണു വാഴുകയാണ്. അപ്പൊ ഇതിൽ കിടന്ന, ഇതിൽ, ഇത് എന്ന് പറയുന്ന ഈ ലോകത്തിൽ, ഇതം ജഗത്, ആ ജഗത്തിൽ കേണുവാണ് നാൾ കഴിഞ്ഞിടുന്നിനി. കേണുവാണ് ദിവസം കഴിയുകയാണ്. ആ എനിക്ക് ഇതിൽ പരം സദാ കരഞ്ഞ് കരഞ്ഞ് നാൾ കഴിഞ്ഞിടുന്ന, ആയുസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എനിക്ക്, ഈ ഉള്ളവന്ന എനിക്ക്, എനിക്കെന്നല്ല അവിടെ പ്രയോഗം, എനിക്ക് പഴയ പ്രയോഗം. ഞാൻ പോയി, ഞാൻ അവിടെ പോയി എന്ന് പറയുന്ന പോയി, ഇനി വന്നിനി പഴയ പ്രയോഗം. ഇപ്പോഴും ഉണ്ട് വടക്കൻ കേരളത്തിൽ. തക്കില്ല, മനോരമ വായിച്ചു വായിച്ച് ഈ ഭാഷയൊന്നും നിങ്ങൾക്കില്ല. മറ്റേ പഴയ ഭാഷയുണ്ട് ചാരുവായ, പോയിനി വന്നിനി, കീഞ്ഞു കീഞ്ഞു എന്നൊന്നും കേട്ടിട്ടുണ്ടാവില്ല. ഉണ്ടോ? ആ അവൻ കീഞ്ഞു എന്ന് പറയും. അങ്ങനെയുള്ള പ്രയോഗങ്ങളുണ്ട്. വളരെ ചാരുവായ പ്രയോഗങ്ങളാണ് ഭാഷയിലെ. അപ്പൊ ഇനി എന്ന് പറഞ്ഞാൽ ഞാൻ എന്നൊരർത്ഥമുണ്ട്. എനിക്ക്, എനിക്ക്, ഈ ഉള്ളവന്ന. നിനക്കിൽ ആലോചിച്ചാൽ ഇതിൽ പരം, ഇതിൽ കവിഞ്ഞ്, ഇതിനപ്പുറം എന്ത് സങ്കടം വരാൻ. ഈ ലോകത്തിൽ കിടന്ന് ഈ അനുഭവിച്ച ക്ലേശമൊക്കെ മതി. ആദി ഭൗതികങ്ങളും ആധ്യാത്മികങ്ങളും ആദി ദൈവികങ്ങളുമായി വന്നു ചേർന്ന ഈ ക്ലേശ സഹസ്രങ്ങൾ മതി. ഞാൻ ഉണ്ടാക്കിയവയും ഈശ്വരൻ ഉണ്ടാക്കിയവയുമായ ഈ ക്ലേശങ്ങൾ മതി. അങ്ങനെ പറഞ്ഞത് മനസ്സിലായില്ല. ജീവസൃഷ്ടി വൈചിത്രം കൊണ്ട് വന്ന ക്ലേശങ്ങൾ വളരെ കൂടുതലാണ്. അത് അറിവുകൊണ്ട് മാത്രമേ ഇല്ലാതാവുകയുള്ളൂ. എന്റെ അച്ഛൻ, എന്റെ അമ്മ, എന്റെ മകൾ, എന്റെ സഹോദരി, എന്റെ സഹോദരൻ, ഇതൊക്കെ ജീവസൃഷ്ടിയാണ്. എന്റെ വീട്, എന്റെ കൊട, ഇതെല്ലാം ജീവസൃഷ്ടിയാണ്. ഈശ്വര സൃഷ്ടിയിൽ അങ്ങനത്തെ ഭേദമൊന്നുമില്ല. ആ ജീവസൃഷ്ടിയിൽ വരുന്ന വൈചിത്രം കൊണ്ടുണ്ടാകുന്ന ദുഃഖം, ജീവസൃഷ്ടി പരമായ ദുഃഖം, അത് അറിവ് വരണം. എങ്കിലേ പോവും. ഈശ്വര സൃഷ്ടിയിലും ദുഃഖമുണ്ട്. ചൂട്, തണുപ്പ്, അത് തിരിക്ഷ കൊണ്ടാണ്. അതിനൊരു വഴിയുള്ളൂ, ചൂട് വരുമ്പോ നല്ലപോലെ സഹിക്കാൻ പഠിക്കണം. എത്ര ചൂട് സഹിക്കുന്നോ അത്രയും തണുപ്പ് സഹിക്കാം. അതുകൊണ്ട് ഈ വടക്കേന്ത്യയിലെ തണുപ്പത്തേക്കൊക്കെ ചെന്നാല് അവിടെയുള്ള സ്വാമിമാരുടെ നങ്കയാകാനാ ശ്രമിക്കുന്നത്. അല്ലാതെ ഉടനെ രജോയി പകയ്ക്കാൻ അവർ ശ്രമിക്കില്ല. അഴിച്ചം കളഞ്ഞു കഴിഞ്ഞാൽ തണുപ്പ് മാറി. അപ്പൊ പോകുന്ന നമ്മൾ വിചാരിക്കും, എങ്ങനെയാ ഇതിനകത്തൂടെ ഈ ഒന്നും കൊടുക്കാതെ ഇങ്ങനെ നടക്കുന്നത്? ഉച്ച വഴിയേ അതിനെ സഹിച്ചു എന്ന് കാണുമ്പോ തണുപ്പ് മാറി. അവരുടെ കാലത്തൊന്നും ഐസ് ബൈറ്റ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഷൂ ഊരാതെ, സോക്സ് അഴിക്കാതെ അങ്ങിരിക്കും. കുറെ കഴിയുമ്പോൾ മുറിച്ച് കളയേണ്ടി വരും അല്ലേ? തണുപ്പ് പ്രദേശങ്ങളിലെത്തിയാൽ അവരാണെങ്കിൽ ആത്മജ്ഞാനമാകുന്ന പീയൂഷം കഴിച്ച ചൂടാക്കുന്നത്. നമ്മളാണ് രണ്ടിൽ ആർജ് അടിച്ചിട്ടാണ്. ഹിമാലയത്തിന്റെ ഉച്ചയിലൊക്കെ രണ്ടിൽ ആർജ് അടിച്ചാലൊന്നും ഒന്നും ആവില്ല. കാരണം അത്രയും തണുപ്പാണ്. ഇവനെ മൂടി ചൂട് പിടിച്ചു വരുമ്പോഴേക്ക് ഈ സാധനം ആവിയായിട്ടു. അത്രയും തണുപ്പാണ്. ആ തണുപ്പിനകത്താണ് ഇവര് നങ്കയായിട്ട് നടക്കുന്നത്. അതിന് കാരണം സഹിക്കുക. ഈശ്വര സൃഷ്ടമായവയെ സഹിക്കുക. ജീവസൃഷ്ടമായതിനെ അറിഞ്ഞ് ഉല്ലംഘിക്കുക. ഇതാതിന് വഴി. അത് രണ്ടും ചെയ്തില്ലെങ്കിലോ ഈ പ്രപഞ്ചത്തിൽ കേണുവാണ് കഴിയാം. അങ്ങനെ കേണുവാണ് എല്ലാ ഓർമ്മ, എല്ലാ ദുഃഖവും. ദുഃഖങ്ങൾ ഒട്ടേറെയാണ്. ജന്മദുഃഖം, ജരാദുഃഖം, ദുഃഖം, ദുഃഖം, പുനഃപുന. ഇതിന് ഓരോ അതിർത്തിയില്ല. ഒന്ന് മാറിയാൽ അടുത്തത് വരും. ഒരു ദുഃഖം പരിഹരിക്കാനാവും. അത് സഹിക്കാൻ പഠിച്ചാൽ എളുപ്പമുണ്ട്. മൂത്രത്തിൽ വിളക്കും പഞ്ചസാരയുണ്ട്. അല്പം സഹിച്ചിട്ട് മര്യാദയ്ക്ക് ചില ഭക്ഷണവും കഴിക്കുന്ന കുഴപ്പമില്ല. അതിന് ആയുർവേദവും അലോപ്പതിയും ഹോമിയോപ്പതിയും ഒക്കെ കഴിക്കും. കുറച്ച് കഴിയുമ്പോ കാല് പെരുക്കാൻ തുടങ്ങും. ഇപ്പൊ ഡയബറ്റിക്ക് ന്യൂറോപ്പതിയായി. കുറെ മരുന്നുകൂടെ കഴിച്ചു കഴിയുമ്പോ ഡയബറ്റിക്ക് നെഫ്രോപ്പതിയായി. കുറെ കഴിഞ്ഞ് അംഗവൈകല്യം ഒക്കെ വന്നിരിക്കും. ഇപ്പൊ പഴയത് സഹിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നും. പ്രയോജനം ഇതാണ്. പഴയ ആളുകൾ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് തീരെ സഹിക്കാൻ പറ്റില്ല. ഒരു വേദന അല്പം പോലും സഹിക്കാൻ പറ്റില്ല. ചെറിയൊരു പനി സഹിക്കാൻ പറ്റില്ല. പനിക്ക് നാല് കൂടെ കഴിക്കും, കയ്യെ മുഴുവൻ നീരാവും. അന്ന് കഷ്ടിച്ച് സഹിക്കായിരുന്നു. ഇനിയിപ്പോ ഒട്ടും സഹിക്കാൻ പറ്റില്ല. നാലെണ്ണം കൂടെ കഴിക്കും. ചിക്കുൻ കുനിയൊക്കെ ഒന്നിങ്ങനെ ഇരിക്കുന്ന കാണാൻ ചെല്ലു. കണ്ടിട്ടില്ല? നേരത്തെ ഇത്രയും കുഴപ്പമില്ലായിരുന്നു. ഒരു കഴിക്കേ ഉണ്ടായിരുന്നു. അയാൾ വന്ന് കയ്യൽ എണ്ണയും പരത്തി തടവി തന്നപ്പോ ഇങ്ങനെ കയ്യലും കൂടെ. അതുകൊണ്ട് എത്ര സഹിക്കുന്നുവോ അത്രയും ശക്തമാവും. അതാണ് ഈശ്വര സൃഷ്ടിയുടെ നില. എത്ര ജീവസൃഷ്ടി ഉണ്ടാക്കുന്നുവോ അത്രയും പതിക്കും. അതിന് ജീവസൃഷ്ടിയെ അറിയണം. അങ്ങനെയുള്ള ഈ ഉള്ളവന് നിനക്കിൽ ആലോചിച്ചാൽ ഇതിനേക്കാൾ വലിയ സങ്കടം എന്താ വരാൻ? ഇതൊക്കെ പോരെ, ഈ പ്രപഞ്ച ജീവിതം മതി. ഇത് ധാരാളമാണ്.